السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم إنا نسألك خير هذه الليلة وخير ما فيها، نصرها وفتحها ونورها وبركتها وهداها، ونعوذ بك من شر هذه الليلة ومن شر التي قبلها ومن شر التي بعدها. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم اهدنا لأحسن الأخلاق، لا يهدي لأحسنها إلا أنت، واصرف عنا سيئها، لا يصرف عنا سيئها إلا أنت. اللهم زيننا بزينة الإيمان وجعلنا هداة مهتدين. أما بعد، സഹോദരങ്ങളെ, സൂറത്തു അൽ വാഖിഅയുടെ തഫ്സീറാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, 27-ാമത്തെ ആയത്ത്, വാസ്ഹാബുൽ യമീനി മാ അസ്ഹാബുൽ യമീൻ ഫീ സിദ്രിൻ മഖ്ദൂദ് വതൽഹിൻ മൻദൂദ് വദില്ലിൻ മംദൂദ് വമാഇൻ മസ്കൂബ് വഫാകിഹത്തിൻ കസീറ لا مقطوعة ولا ممنوعة وأصحاب اليمين ما أصحاب اليمين وأصحاب اليمين ولد باغكار ما أصحاب اليمين എന്താണ് ولد باغكار എന്ന് പറഞ്ഞാൽ, അഥവാ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയുന്നു, لما ذكر تعالى مآل السابقين وهم المقربون عطف عليهم بذكر اصحاب اليمين وهم الابرار. الله السابقون എന്നു പറയപ്പെട്ട, അൽ മുഖറബൂൻ എന്നും പേര് പറയപ്പെട്ട, സ്വർഗത്തിലെ ഉന്നത സ്ഥാനം വഹിക്കുന്ന ആളുകളെ കുറിച്ച് ആദ്യം പറഞ്ഞു. അവർക്കാണ് അസ്സാബിഖൂൻ എന്ന് പറയുക, അഥവാ എല്ലാ ഖൈറിലും നേരത്തെ മുൻകടന്നവർ, നേരത്തെ ആ നന്മയിലെത്തിയവരാണവർ. അൽ മുഖറബൂൻ, അള്ളാഹുവിന്റെ സാമീപ്യം കിട്ടിയവർ, അവരാണ് സ്വർഗത്തിലെ ഉന്നത സ്ഥാനീയർ. സ്വർഗത്തിലെ ഉന്നത സ്ഥാനം അവർക്കുള്ളതാണ്. അവർ സ്വർഗത്തിലുള്ള ബാക്കിയുള്ള ആളുകളെക്കാൾ, അഥവാ അസ്ഹാബുൽ യമീൻ വലതു ഭാഗക്കാർ എന്ന് പറയപ്പെട്ടവരെക്കാൾ കുറച്ചാണ്. അതിന് താഴെയുള്ള പദവിയുള്ളവരാണ് അസ്ഹാബുൽ യമീൻ എന്ന് പറയപ്പെടുന്നത്. അവർക്ക് തന്നെയാണ് അല്ല അബ്റാർ എന്നും പറയപ്പെടുന്നത്, നന്മയുടെ ആളുകൾ, വലതുഭാഗത്തിന്റെ ആളുകൾ എന്നൊക്കെ. അള്ളാഹു സാബിഖൂൻ എന്ന് പറയപ്പെട്ട, മുഖറബൂൻ എന്ന് പറയപ്പെട്ടവരെ കുറിച്ച് പരാമർശിച്ചതിന് ശേഷം, അഫഫ അലൈഹിം ബിദിക്രി അസ്ഹാബുൽ യമീനി വഹുമുൽ അബ്റാർ, ശേഷം അസ്ഹാബുൽ യമീനിനെ കുറിച്ച് പറയുന്നു, അവർ തന്നെയാണ് അബ്റാർ. കമാ ഖാല മൈമൂൻ ഇബ്നു മെഹ്റാൻ, അസ്ഹാബുൽ യമീനി മൻസിലത്തുഹും ദൂനൽ മുഖറബീൻ. സലഫുകളിൽപ്പെട്ട, മുൻഗാമികളിൽപ്പെട്ട മൈമൂൻ ഇബ്നു മെഹ്റാൻ റഹിമഹുല്ലാ, അദ്ദേഹം പറയുകയുണ്ടായി, അസ്ഹാബുൽ യമീൻ എന്ന് പറയപ്പെട്ടവർ, മൻസിലത്തുഹും അവരുടെ സ്വർഗത്തിലെ സ്ഥാനം, ദൂനൽ മുഖറബീൻ മുഖറബൂൻ എന്ന് പറയപ്പെട്ടവരെക്കാൾ താഴെയാണ്. അള്ളാഹു ചോദിക്കുന്നു, അസ്ഹാബുൽ യമീനി മാ അസ്ഹാബുൽ യമീൻ, അസ്ഹാബുൽ യമീൻ വലതുഭാഗത്തിന്റെ ആളുകൾ, സൗഭാഗ്യത്തിന്റെ സ്വർഗമെന്ന മഹാഭാഗ്യം ലഭിക്കുന്നവർ, മാ അസ്ഹാബുൽ യമീൻ എന്താണ് അവരുടെ കാഴ്ച, അഥവാ അയ്യു ശൈഇൻ അസ്ഹാബുൽ യമീൻ വമാ ഹാലുഹും വകൈഫ മആലുഹും, ആരാണ് അസ്ഹാബുൽ യമീൻ, എന്താണ് അവരുടെ സ്ഥിതി, എന്താണ് അവരുടെ അവസ്ഥ, സ്വർഗത്തിൽ അവർ എവിടെയാണുള്ളത്. അല്ലാഹു പറയുന്നു, ഫീ സിദ്രിൻ മഖ്ദൂദ് വതൽഹിൻ മൻദൂദ് വദില്ലിൻ മംദൂദ് വമാഇൻ മസ്കൂബ്. അവർക്ക് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള, അവർ പ്രവേശിക്കുന്ന സുന്ദരമായ സ്വർഗമെന്നാൽ, ഫീ സിദ്രിൻ മഖ്ദൂദ്, അവർ സിദിർ മരങ്ങൾ ഉള്ള സമൃദ്ധമായ രൂപത്തിൽ, സിദിർ മരങ്ങളുള്ള സ്വർഗത്തിലാണുള്ളത്. എങ്ങനത്തെ സിദിറാണ്? മഖ്ദൂദ്. മഖ്ദൂദ് എന്നാൽ അതിന്റെ മുള്ളുകളെല്ലാം നീക്കപ്പെട്ട സിദിർ. കാരണം സിദിർ എന്നത് മരുഭൂമിയിൽ ജീവിക്കുന്നവർക്ക് വളരെ അറിയപ്പെട്ട മരമാണ് സിദിർ എന്നത്. നമ്മുടെ നാട്ടിൽ അത് അത്ര പേര് പരാമർശിക്കാൻ മാത്രം പ്രസിദ്ധമല്ല, ഇന്നതാണ് എന്ന് കൃത്യമായി നമുക്ക് പറയാൻ പറ്റുന്ന രൂപത്തിൽ പ്രസിദ്ധമല്ല. ഇലന്ത മരം എന്ന് പറയപ്പെടുന്നത് സിദറിന്റെ ഒരു ഇനമാണ് എന്ന് പറയപ്പെടുന്നു. അല്ലാഹു ആലം, അല്ലാഹു ആലം. ചില മരങ്ങൾ ചില നാടുകളിൽ വളരെ അവിടുത്തെ ആളുകൾക്ക് അറിയണ്ടായിരിക്കും. അറബികൾ ആണ് ഖുർആനിന്റെ ആദ്യത്തെ അഭിസംബോധിതർ. അതുകൊണ്ട് അവർക്ക് വേഗം മനസ്സിലാകുന്ന കാര്യങ്ങൾ ഖുർആനിൽ കാണാം. ഏതുപോലെ അവരുടെ ഭാഷയിലാണല്ലോ ഖുർആൻ, അതുപോലെ നമ്മുടെ ഭാഷയിലല്ലല്ലോ, അവരുടെ ഭാഷയിലാണ് അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചത്. അതുപോലെ അത് ഭാഷകളിൽ ഏറ്റവും ശ്രേഷ്ഠവും അതാണ്. ഭാഷകൾ അൽസിന, അത് അള്ളാഹുവിന്റെ ആയത്തുകളിൽ പെട്ടതാണ്. അൽവാനിലും അൽസിനത്തിനുമുള്ള വ്യത്യാസം, മനുഷ്യരുടെ നിറങ്ങളിലും അവരുടെ സംസാര ഭാഷകളിലുമുള്ള വ്യത്യാസം അള്ളാഹുവിന്റെ ആയത്താണ്, അവന്റെ ദൃഷ്ടാന്തമാണ്. എന്നാൽ അതിലേറ്റവും മുന്തിയ, ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും പദസമ്പത്ത് കൊണ്ടും അതുപോലെ സുന്ദരമായ പ്രയോഗങ്ങൾ കൊണ്ടൊക്കെ സവിശേഷതയുള്ള ഭാഷയാണ് അറബി. ആ അറബികൾക്ക് സുപരിചിതമായ ചില കാര്യങ്ങൾ പരിശുദ്ധ ഖുർആനിൽ ധാരാളമായി കാണാം. ഏതുപോലെ മരുഭൂമിയിലൂടെ ദീർഘമായി സഞ്ചരിക്കുന്ന അറബിയാണ് ഈ ആയത്തുകൾ ആദ്യം കേൾക്കുന്നത്. അള്ളാഹു ചോദിക്കുന്ന അവൻ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, ഒട്ടകത്തിലേക്ക് അവർ നോക്കുന്നില്ലേ, കൈഫ ഖുലിഖത്, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന്. ഒരുപാട് പ്രത്യേകതയുള്ള ഒരു ജന്തുവാണത്. എന്നാൽ അത് അവർക്ക് വളരെ സുപരിചിതമാണ്. അതിന്റെ പുറത്തു കയറി സഞ്ചരിക്കുന്നു അവർ, അതിന്റെ പാല് കുടിക്കുന്നു, അതിന്റെ മാംസം കഴിക്കുന്നു. ഒരുപാട് അവരുടെ ജീവിതമായി അങ്ങേയറ്റം ബന്ധമുള്ള ഒരു ജന്തുവാണ്. ആകാശത്തിലേക്ക് അവർ നോക്കുന്നില്ലേ, എങ്ങനെയാണത് ഉയർത്തപ്പെട്ടിരിക്കുന്നതെന്ന്. മരങ്ങളും അതുപോലെ നമ്മുടെ നാട്ടിലുള്ള പോലെയുള്ള തണലുകളൊക്കെ കുറവാണ് മരുഭൂമിയിൽ. സഞ്ചരിക്കുമ്പോൾ നേരെ കടൽ പോലെ അവർ കാണുന്നത് മുകളിൽ ആകാശമാണ്. പിന്നെ സഞ്ചരിക്കുന്ന ഒട്ടകവും വലൽ ജിബാലി കൈഫനുസിബത്, എങ്ങനെയാണ് പർവ്വതങ്ങൾ നാട്ടപ്പെട്ടിരിക്കുന്നതെന്ന് മരുഭൂമിയിൽ പോയവർക്കറിയാം. മക്കയിൽ പ്രത്യേകിച്ച് ഖുർആൻ ഇറങ്ങിയ നാട്ടിൽ ധാരാളമായി മലകൾ കാണാം. വൈലൽ ആർദി കൈഫ സുത്തിഹത്ത്, ഈ ഭൂമി ഇതെങ്ങനെയാണ് പരത്തപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ അഭിസംബോധിതർക്ക് അത് നന്നായി കാണാം, അവർക്കത് കൂടുതൽ മനസ്സിലാകും എന്നതിൽ സംശയമില്ല. അത് സ്വീകരിച്ചാൽ ഈ ഖുർആൻ അവർക്ക് ഷറഫാണ്, കാരണം ഖുർആൻ അവരുടെ ഭാഷയിലാണ് ഇറങ്ങിയത്. അതാണ് അള്ളാഹു പറഞ്ഞത്, വഇന്നഹു ലദിക്റുൽ ലക വലിഖൗമിക, ഓ നബിയെ ഇത് താങ്കൾക്കും താങ്കളുടെ കൗമിനുമുള്ള ദിക്റാണ്. ദിക്റന്നാൽ ഉത്ബോധനം എന്ന് മാത്രമല്ല, ഷറഫാണ് എന്നും അതിനെ സലഫുകൾ അർത്ഥം പറഞ്ഞു. കാരണം അവരുടെ ഭാഷയിലാണ് അള്ളാഹു ഈ ഖുർആൻ അവതരിപ്പിച്ചത് എന്നത് അള്ളാഹു അവർക്ക് നൽകിയ ശ്രേഷ്ഠത തന്നെയാണ്. അള്ളാഹു അവർക്ക് നൽകിയ ശ്രേഷ്ഠത തന്നെയാണ്. പക്ഷേ ഇത് സ്വീകരിച്ചെങ്കിൽ, ഈ തഖ്വ, ഈ ഈമാൻ സ്വീകരിക്കാൻ ഭാഗ്യം കിട്ടിയാൽ, അല്ലെങ്കിൽ യാതൊരു കാര്യവുമില്ല, അല്ലെങ്കിൽ യാതൊരു കാര്യവുമില്ല. അറബിക്ക് ആജമിയുടെ മുകളിലോ ആജമിക്ക് അറബിയുടെ മുകളിലോ യാതൊരു ശ്രേഷ്ഠതയുമില്ല. ഇല്ലാ വി തഖ്വ, തഖ്വ കൊണ്ടല്ലാതെ. തഖ്വ കൈക്കൊണ്ടോ ഈമാൻ സ്വീകരിച്ചോ അറബിയായി എന്നത് അവർക്ക് ഷറഫാണ്, ഫൗളാണ്. അതുപോലെയാണ് ഖുറൈശിയായി, ഖുറൈശ് ഗോത്രത്തിൽ ജനിച്ച ഖുറശിയായി എന്നത് ഫദ്ലാണ്, ഷറഫാണ്. ഇപ്പോ സ്വീകരിച്ചെങ്കിൽ, ഇസ്ലാം സ്വീകരിച്ചെങ്കിൽ അവർക്ക് ചില പ്രത്യേകതകൾ ദീനിൽ പറയപ്പെട്ടിട്ടുണ്ട്, ചില പ്രത്യേകതകൾ ദീനിൽ പറയപ്പെട്ടിട്ടുണ്ട്. എന്നാൽ സ്വീകരിച്ചില്ലെങ്കിലോ യാതൊരു കാര്യമില്ല. അബൂ ലഹബാരാണ്, ഖുറശിയാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അമ്മാണ്, സ്വന്തം ഉപ്പാന്റെ സഹോദരനാണ്. അള്ളാഹു ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമീങ്ങൾ കോതാൻ ആയത്തിറക്കിയിരിക്കുന്നു, അവനെതിരെയുള്ള ശാപവാക്കുകൾ. വേറൊരു അമ്മ ആരാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറെ സഹായിച്ചു, എന്നാൽ ഈ ദീൻ സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ചില്ല, നരകത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ അബൂ താലിബ്. അവർക്ക് ഈ ഈ ഖുറൈശിയാണ് അവർ എന്ന ഷറഫ് ലഭിച്ചില്ല ഈമാൻ സ്വീകരിക്കാത്തത് കൊണ്ട്. ഈ ദീൻ കൊണ്ട് അള്ളാഹു ചിലരെ ഉയർത്തും, ചിലരെ താഴ്ത്തും. സിദർ എന്നത് അറബികൾക്ക് നന്നായി അറിയുന്ന, മരുഭൂവാസികൾക്ക് നന്നായി അറിയുന്ന മരമാണ്. എന്നാൽ ദുനിയാവിലെ സിദർ എന്നത് മുള്ളു നിറഞ്ഞ സിദറാണ്. പഴമുണ്ട്, പക്ഷെ പഴം കുറച്ചും കുറെ മുള്ളുമാണ്. അങ്ങനെയാണ് ദുനിയാവിലെ സിദർ. എന്നാൽ സ്വർഗത്തിലെ സിദർ എന്നത് അത് നല്ല തണലുള്ള മരമാണ്, നല്ല തണലുള്ള മരമാണ്. കുറെ മുള്ളാണുള്ളത്, എന്നാൽ കുറച്ച് പഴവുമുണ്ട് ദുനിയാവിലെ സിദർ. അള്ളാഹു പറയുന്നു സ്വർഗത്തിൽ സിദറുണ്ട്. എന്നാൽ സ്വർഗത്തിലെ സിദർ ദുനിയാവിലെ സിദർ പോലെയാണോ? ആ സിദറിന്റെ തണലേറ്റ് അതിലെ പഴം കഴിച്ച് കഴിയുന്ന സ്വർഗവാസികൾ ദുനിയാവിലെ ആളുകളെ പോലെയാണോ? അല്ല. ഫീ സിദ്രിം മഹ്ദൂദ്, മഹ്ദൂദായ സിദറിന്റെ സിദറിലാണ് അവരുള്ളത്, അതിന്റെ തണലിൽ ആണുള്ളത്. ഇബ്നു കസീർ പറയുന്നു ഫഇന്ന സിദറദ്ദുനിയാ കസീറു ശൗകി ഖലീലു തമർ, ദുനിയാവിലെ സിദർ കുറേ മുള്ളുള്ളതും കുറച്ച് മാത്രം പഴമുള്ളതുമാണ്. വഫിൽ ആഖിറത്തി അലൽ അക്സ്, ആഖിറത്തിൽ നേരെ തിരിച്ച്. അലൽ അക്സി മിൻ ഹാദ ലാ ശൗക ഫീ, അതിൽ മുള്ളില്ല. എന്നാൽ വഫീഹി സമറുൽ കസീർ, ധാരാളക്കണക്കിന് പഴമുണ്ടതിൽ. അല്ലദി ഖദ് അസ്ഖല അസ്ല, എത്രത്തോളം അതിന്റെ അടിഭാഗത്തിന് അടിവേരിന് ഭാരം ഉള്ള രൂപത്തിൽ, അതിന് ഭാരം തോന്നുന്ന രൂപത്തിൽ അത്രയും പഴങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ളതാണ് സ്വർഗത്തിലെ സിദർ. ഉത്ബത്ത് ഇബ്നു അബ്ദ് അസ്സുലമി എന്നു പേരുള്ള ഒരു സഹാബി, ഉത്ബത്ത് ഇബ്നു അബ്ദ് അസ്സുലമി റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയുന്നു കുന്തു ജാലിസൻ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കുകയായിരുന്നു. ഫജാഅ അറബിയ്യുൻ, അപ്പോൾ ഒരു അറബി, ഒരു ഗ്രാമീണനായ അറബി വന്നു. അറബികൾ നമ്മൾ പറഞ്ഞതുപോലെ അവർ ചില ചോദ്യങ്ങൾ ചോദിക്കും, അവർക്കുള്ള സംശയങ്ങൾ ചോദിക്കും. അവർക്കതിന് പ്രത്യേക സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, കാരണം അവർക്ക് ദീനധികം പഠിക്കാൻ എപ്പോഴും വരാത്തത് കൊണ്ട് വിവരമില്ലാത്തവർക്ക് ചില അളവുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കൊടുക്കും. അവർ എല്ലാവരും ഒരുപോലെ അല്ലല്ലോ, അറിഞ്ഞിട്ട് തെറ്റ് ചെയ്യുന്നവരും അറിയാതെ ചെയ്യുന്നവരും ഒരുപോലെയല്ല. അറബി വന്ന് നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, യാ റസൂലുള്ളാഹ് അസ്മഉക തദ്കുറു ഫിൽ ജന്നതി ശജറതൻ, സ്വർഗത്തിൽ ഒരു മരമുണ്ടെന്ന് നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. സ്വർഗത്തിൽ ഒരു മരമുണ്ടെന്ന് നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. ലാ അലമു ശജറൻ അക്തറ ശൗക മിൻഹാ, എന്നാൽ അതിനത്രയും മുള്ളുള്ള വേറൊരു മരം എനിക്കറിയില്ലല്ലോ. ഇത്ര മുള്ളുള്ള മരമാണോ സ്വർഗത്തിലുണ്ട് നിങ്ങൾ പറയുന്നത്? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ഇത് തൽഹാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം. തൊട്ടടുത്ത ആയത്തിൽ പറയുന്നത് ഫീ തൽഹിൻ മന്ദൂദ്, ഫീ തൽഹിൻ മന്ദൂദ്, തൽഹ എന്നത് മറ്റൊരു മരമാണ്, അഥവാ മരുഭൂമിയിൽ അത് ധാരാളമായുള്ള വേറൊരു മരമാണ് തൽഹ എന്ന് പറയുന്ന മരം. മന്ദൂദ്, അതിനെ കുറിച്ച് അള്ളാഹു പറയപ്പെട്ടത് മന്ദൂദ് എന്നാൽ തിങ്ങിയ രൂപത്തിൽ, തിങ്ങിയ രൂപത്തിൽ പഴങ്ങളുള്ള തൽഹാണ് സ്വർഗത്തിലുള്ളത്. അപ്പൊ ഈ ചോദിച്ച ആൾ ഉദ്ദേശിച്ചത് തൽഹാണെന്ന് ഈ ഹദീസിന്റെ റിവായത്തുകളിൽ കാണാം. فقال رسول الله صلى الله عليه وسلم فنبي صلى الله عليه وسلم برنو ان الله يجعل مكان كل شوكه منها ثمره الله അതിലെ മുള്ളുകൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം അല്ലാഹു എന്താക്കി തീർക്കും, പഴമാക്കി തീർക്കും. മിസ്ല ഖസ്വതി തൈസിൽ മൽബൂദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് അറബിക്ക്, ഈ അറബിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഉദാഹരണം പറഞ്ഞു കൊടുക്കുന്നു. ഒരു തടിച്ച ആടിന്റെ, എങ്ങനെയുള്ള ആണ് ആടിന്റെ വൃഷണം പോലെ ഉണ്ടാകും അതിന്റെ പഴം. ഫീഹാ സബ്ഊന ലൗനൻ മിൻ ത്വഅം, 70 നിറങ്ങളിൽ ഉണ്ടാകും അതിലെ പഴം, 70 നിറങ്ങളിൽ. ലാ യുഷ്ബിഹു ലൗനു ലൗന അൽ ആഖർ, മറ്റൊന്നിന്റെ നിറമല്ലാത്ത 70 നിറങ്ങളിൽ ആ മരത്തിൽ നിറയെ തടിച്ച വലിപ്പമുള്ള പഴങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിറക്കും. ഇത് ഇമാം തബറാനി ഉദ്ധരിച്ച ഹദീസാണ്. ഇമാം നാസിറുദ്ദീൻ അൽബാനി റഹിമഹുള്ള ഇത് സഹീഹാണെന്ന് അദ്ദേഹത്തിന്റെ സിൽസിലത്തുൽ അഹാദീസ് സഹീഹ എന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നു. ഇതുപോലെയാണ് സ്വർഗത്തിലെ കാര്യം. ഫിസിദിരി മഖ്ദൂദ്, അവിടെ മഖ്ദൂദായ സിദറിന്റെ മരങ്ങളുണ്ട്. മഖ്ദൂദ് എന്നാൽ മുള്ളുകൾ എടുത്തു നീക്കപ്പെട്ട സിദറിന്റെ മരം, ധാരാളം പഴങ്ങളുള്ള സിദർ. തൽഹ മന്ദൂദ്, തൽഹ എന്നാൽ അറബികൾക്ക് പരിചിതമായ മറ്റൊരു വലിയ മരമാണ്, അതിനും മുള്ളുകളുണ്ട്. എന്നാൽ അള്ളാഹു അതിലെല്ലാം മന്ദൂദായ നിലക്ക് അതിൽ പഴങ്ങൾ ഉണ്ടാക്കും. മന്ദൂദ് എന്ന് പറഞ്ഞാൽ അടുപ്പിച്ചടുപ്പിച്ച്, അടുപ്പിച്ചടുപ്പിച്ച് സമൃദ്ധമായി, മുത്തറാക്കിമായി, വളരെ തിങ്ങി നിറഞ്ഞ രൂപത്തിൽ പഴങ്ങളുള്ള മരമാണ് സ്വർഗത്തിലെ തൽഹ. അള്ളാഹു പറയുന്നു, അസ്ഹാബുൽ യമീൻ മാ അസ്ഹാബുൽ യമീൻ. അസ്ഹാബുൽ യമീൻ ആരാണ? അസ്ഹാബുൽ യമീൻ എന്താണ് അവരുടെ അവസ്ഥ? ഫീ സിദ്രിൻ മഖ്ദൂദ്, മുള്ളുകളെല്ലാം എടുത്തു നീക്കപ്പെട്ട പഴങ്ങൾ നിറഞ്ഞ സിദറിന്റെ മരത്തണലുകളിലാണ് അവർ. വദില്ലി മംദൂദ് വതൽഹി മംദൂദ്, പഴങ്ങൾ തിങ്ങി നിറഞ്ഞ തൽഹ എന്ന മരത്തിന്റെ മരത്തിലാണ് അവർ ഉള്ളത്, അഥവാ അതിന്റെ തണലുകൾ അത് നിറഞ്ഞ സ്വർഗത്തിലാണ് അവർ ഉള്ളത്. തൽഹ എന്നതിനെ കുറിച്ച് ഇമാം ഇബ്നു കസീർ പറയുന്ന, തൽഹു ഷജറുൻ ഇദാം, വലിയ ഒരു വൻമരമാണത്. യകൂനു ബി അർദിൽ ഹിജാസ്, ഹിജാസിൽ ഉള്ള മരമാണ്. ഹിജാസ് എന്നാൽ മക്കയും മദീനയും തായിഫൊക്കെ അടങ്ങുന്ന അതിനൊക്കെ വിശാലമായ രൂപത്തിലാണ് ഹിജാസ് എന്ന് പറയുക. ഹിജാസ് അവിടെ ഉള്ള മരമാണ്, അതാണ് നമ്മൾ പറഞ്ഞത്. കാരണം ഖുർആനിന്റെ ആദ്യത്തെ അഭിസംബോധിതർ ഹിജാസികളാണ്, ഹിജാസിലുള്ള അറബികളോടാണ്. അവർക്കാണ് അള്ളാഹു ഇനൂർ, ഈ പ്രകാശം ആദ്യമായി ഇറക്കിയത്. അവരിൽ നിന്നായിരുന്നു നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. ആ സിറാജു മുനീർ അള്ളാഹു ഏർപ്പെടുത്തിയത് മക്കയിലായിരുന്നു. അവർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല ഈ ഉദാഹരണങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. എന്നാൽ ഇത് സ്വർഗത്തിലുള്ളതാണ്. മിൻ ഷജറിൽ ഇദാഹി വാഹിദതുഹു തൽഹ, തൽഹ എന്നാണ് അതിന്റെ ഏകവചനം. തൽഹ എന്നത് ബഹുവചനമാണ്. എങ്ങനെ? തൽഹ എന്നത് മുഫ്രദ്, തൽഹ എന്നത് ജമ്അ്. ബഹുവചനം പറഞ്ഞപ്പോ ഒരു അക്ഷരം കുറഞ്ഞു. ഇത് അറബിയിലെ ചില പദങ്ങളുടെ പ്രത്യേകതയാണ്. ഇപ്പൊ ജുംലത്തുൻ എന്ന് പറഞ്ഞാൽ ഒരു വാക്യം, എന്നാൽ വാക്യങ്ങൾ എന്നെങ്ങനെ പറയും? ജുമൽ, ഒരക്ഷരം കുറഞ്ഞു. അപ്പൊ എന്നാൽ സംഗതി അർത്ഥം എന്തായി? ബഹുവചനമാണ്. ധാരാളം അതിനുദാഹരണം ധാരാളം കാണാം അറബിയിൽ. ബഹുവശജറുൻ കസീറു ഷൗഖ്, തൽഹും അങ്ങനെ തന്നെ. ദുനിയാവിലെ തൽഹ എന്നാൽ കുറെ മുള്ളുള്ള മരമാണ്, വലിയ മരം. എന്നാൽ അള്ളാഹു അത് മന്ദൂദാക്കി. എന്താണ് മന്ദൂദ്? ഐ മുതറാഖി മുസ്തമർ, ധാരാളം പഴങ്ങൾ ഉള്ളതാക്കി. പഴങ്ങൾ എന്നാൽ അതൊരിക്കലും ദുനിയാവിലെ പഴങ്ങൾ പോലെ എന്തെങ്കിലും കേടുപാടുകളുള്ളതോ, ആർക്കെങ്കിലും രുചിക്കാത്തതോ, നാവിന് പിടിക്കാത്തതോ, തിന്നുകഴിഞ്ഞാൽ വായക്കോ അല്ലെങ്കിൽ ഉള്ളിലോ വല്ല പ്രയാസവും ഉണ്ടാകുന്നതോ, തുറച്ചിൽ അനുഭവപ്പെടുന്നതോ, യാതൊന്നുമല്ല. മറിച്ച് ഏറ്റവും നല്ലത്, ഏറ്റവും ഭംഗിയുള്ളത്, ഏറ്റവും നല്ല മണമുള്ളത്, ഏറ്റവും നല്ല രുചിയുള്ളത്. അള്ളാഹു പറയുന്നു, വദില്ലി മംദൂദ്. അതുപോലെ സ്വർഗക്കാർ എവിടെയാണ്? ദില്ലി മംദൂദ്. ദില്ലെന്നാൽ തണലാണ്, മംദൂദ് എന്നാൽ വിശാലമായ നീളമുള്ള വിസ്തൃതമായ തണൽ. അവിടെയാണ് സ്വർഗക്കാരുള്ളത്. കാരണം സ്വർഗത്തിന്റെ പ്രത്യേകത എന്താണ്? അവിടെ ശംസുമില്ല, ജംഹരീറുമില്ല. ശംസുമില്ല, ജംഹരീറുമില്ല. ശംസ് എന്നതുകൊണ്ട് ഉദ്ദേശം കടുത്ത ചൂട്, കൊടും ചൂടില്ല. അതുപോലെ ജംഹരീർ, കൊടും തണുപ്പ്, പ്രയാസപ്പെടുത്തുന്ന തണുപ്പ്, അതും സ്വർഗത്തിലില്ല, രണ്ടുമില്ല. മറിച്ച് ചില സലഫുകൾ പറഞ്ഞിട്ടുള്ളത് പോലെ, ഫജ്ർ മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള നല്ല അന്തരീക്ഷമുണ്ടല്ലോ. ഫജ്ർ മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള ഏറ്റവും നല്ല കുളിർമയുള്ള അന്തരീക്ഷം, അതുപോലെയാണ് സ്വർഗം. അവിടെ ഒരു പ്രയാസവും അവർക്ക് ഇല്ല. അവിടെയുള്ള തണൽ എല്ലായ്പ്പോഴുമുള്ള തണലാണ്. അവിടെ രാത്രിയില്ല, ഉറക്കവുമില്ല. രാത്രിയില്ല, ഉറക്കവുമില്ല. കാരണം അൽജൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽജന്നതു അന്നൗമു അഖുൽ മൗത്ത്, അന്നൗമു അഖുൽ മൗത്ത്. ഉറക്കം എന്നത് മരണത്തിന്റെ സഹോദരനാണ്. ഒരു ചെറിയ ഉറക്കമാണ്, ഒരു ചെറിയ മരണമാണെന്ത് ഉറക്കം. അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു യതവഫൽ അംഫുസ ഹീന മൗതിഹ വല്ലതി ലം തമുത് ഫീ മനാമിഹ. അല്ലാഹു റൂഹുകളെ ഏറ്റെടുക്കുന്നു, റൂഹ് അല്ലാഹു എടുക്കുന്നു. ഹീന മൗതിഹ, ഓരോരുത്തരും മരിക്കുന്ന സമയത്ത്, വല്ലതി ലം തമുത് മരിക്കാത്തതിന്റെ റൂഹ് അല്ലാഹു എടുക്കുന്നു. ഇൻദ ഫീ മനാമിഹ ഉറങ്ങുമ്പോൾ, ഫയുംസികു ലതി ഖദാ അലൈഹിൽ മൗത്ത് എന്നിട്ട് മരണം വിധിച്ചാൽ അല്ലാഹു അതിനെ പിടിച്ചു വെക്കുന്നു. അല്ലാത്തത് മരണം വിധിക്കാത്തത് അല്ലാഹു തിരിച്ചു കൊടുക്കുന്നു, ഇലാജലി മുസമ്മ ഒരു നിശ്ചിതമായ കാലത്തേക്ക്, എപ്പോഴത്തേക്കും അല്ല. അതുകൊണ്ട് നമ്മൾ ദുആ ചെയ്യുന്നത് എന്ത്, റബ്ബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി ഫർഹംഹ വഇൻ അർസൽതഹ ഫഹ്ഫൽഹ ബിമാ തഹ്ഫളു ബിഹി ഇബാദക സാലിഹീൻ. അല്ലാഹു എന്റെ റൂഹിനെ നീ പിടിച്ചു വെക്കുകയാണെങ്കിൽ, എന്നെ ഈ ഉറക്കത്തിൽ മരിപ്പിക്കുകയാണെങ്കിൽ, ഫർഹംഹ നീ എന്നോട് എന്റെ റൂഹിനോട് റഹ്മത്ത് ചൊരിയണമേ, കാരുണ്യം ചൊരിയണമേ. അതല്ല നീ തിരിച്ചയക്കുകയാണെങ്കിൽ നീ എന്നെ കാക്കണമേ, നീ എന്നെ നിന്റെ ദീനിൽ നിന്ന് തെറ്റിപ്പോകാതെ ഏറ്റവും ഖൈറായ നിലക്ക്, നല്ല നിലക്ക് മരിക്കുവോളം കാക്കണമേ, നീ നിന്റെ നല്ലവരായ അടിമകളെ കാത്തതുപോലെ. ഈ ചെറിയ മരണം അതായതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹ്ലുൽ ജന്നത്തിലായാനാണ് സ്വർഗക്കാർ എന്ത് ചെയ്യുകയില്ല, ഉറങ്ങുക. മറിച്ച് അവർക്ക് ഉറങ്ങാൻ തോന്നേണ്ട സാഹചര്യമില്ല, ഒരു ക്ഷീണമില്ല, ഒരു മടുപ്പ് തോന്നുന്നില്ല, മതി ഇനി കുറച്ച് കിടക്കാം. കാരണം നമ്മൾ ബാക്കി ഷൂഖിലൊക്കെ നിന്നാലാണ് നമ്മൾ കിടക്കുക, വേറെ എന്തെങ്കിലും ഷൂഖിൽ കൂടി ആകെ കിടക്കാതായാൽ ചിലപ്പോൾ കുറച്ചു നേരം കിടക്കാമെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഒന്നും ഷുഖിലില്ലെങ്കിൽ കിടന്നുറങ്ങാന്ന് വിചാരിക്കും, തളർന്നു പോയാൽ കിടക്കും. എന്നാൽ സ്വർഗക്കാരോ, ഇന്ന അസ്ഹാബൽ ജന്നതി ഫീ ഷുഖുലിൻ ഫാകിഹൂൻ ഹും അസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തകിഊൻ. ഇന്ന അസ്ഹാബൽ ജന്ന സ്വർഗക്കാർ ഫീ ഷുഖുലിൻ ഫാകിഹൂൻ, അവരവരുടെ ഒരു ഷുഖിലിൽ ഒരു ജോലിയിൽ സുഖിച്ചുകൊണ്ടിരിക്കുകയാണ്. സലഫുകള ജോലിയെ കുറിച്ച് പറഞ്ഞത് അവരുടെ കന്യകകളായ ഇണകളുമായി ബന്ധപ്പെട്ട അവരുടെ അവരുടെ ബന്ധത്തെ കുറിച്ചാണ്. അതാണ് തൊട്ടുടൻ അല്ലാഹു പറഞ്ഞത്, ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തകിഊൻ, അവരും അവരുടെ ഇണകളും ഭംഗിയുള്ള തണലുകളിൽ അവരുടെ ഇരിപ്പിടങ്ങളിൽ ചാരിയിരിക്കുകയാണ്, കിടക്കുകയാണ്. അവർക്കുറക്കമില്ല, അവർക്ക് മടുപ്പില്ല, അവർ അവിടെ നിന്ന് നീങ്ങിപ്പോകാൻ ആഗ്രഹിക്കുകയില്ല. സുദീർഘമായ നീണ്ടു നിൽക്കുന്ന തണലാണ് സ്വർഗത്തിലെ തണൽ. ഈ ആയത്ത് ഓതിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രസിദ്ധമായ ഹദീസ് ഇമാം ബുഖാരി മുസ്ലിം റിവായത്ത് ചെയ്തിട്ടുള്ളത്. അബൂഹുറ റളിയല്ലാഹുവിന്റെ ഹദീസാണ്. ഇന്ന ഫിൽ ജന്നതി ശജറത്തൻ, സ്വർഗത്തിൽ ഒരു മരമുണ്ട്, യസീറു റാകിബു ഫീ ളില്ലിഹാ മിഅത ആമിൻ ലാ യഖ്തഉഹാ. ആ മരത്തിന്റെ തണലിലൂടെ ഒരു വാഹനപ്പുറത്ത് ഒരാൾ സഞ്ചരിക്കും, 100 വർഷം സഞ്ചരിച്ചാലും അതിന്റെ തണൽ മുറിച്ചു കടക്കുകയില്ല. 100 വർഷം ഒരു വാഹനപ്പുറത്ത് ഒരാൾ സഞ്ചരിച്ചാലും മുറിച്ചു കടക്കാൻ സാധിക്കാത്തത്രയും വലിപ്പമുള്ള മരമുണ്ടവിടെ. ഇമാം ബുഖാരി മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണ്. ഈ ഹദീസിന്റെ മറ്റൊരു റിവായത്തിൽ കാണാം, ഇന്ന ഫിൽ ജന്നതി ശജറത്തൻ, മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. സഹൽ ബിൻ സഅദ്, ഇപ്പൊ വായിച്ചത് ബുഖാരിയുടെ അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ ഹദീസാണ്. സഹൽ ബിൻ സഅദ് അസ്സഈദി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഫിൽ ജന്നതി ശജറതൻ, സ്വർഗത്തിൽ ഒരു മരമുണ്ട്, യസീറു റാകിബുൽ ജവാദുൽ മുദമ്മറു സരീഉ, ആ മരത്തിന്റെ തണലിലൂടെ സഞ്ചരിക്കും. ആരാണ് റാകിബ്? ഒരു വാഹനപ്പുറത്തേറിയാണ്. എന്തിന്റെ പുറത്താണ്? അൽ ജവാദ്, ജവാദ് എന്നാൽ കുതിരപ്പുറത്ത്. എങ്ങനത്തെ കുതിരയാണ്? അൽ മുദമ്മർ, മുദമ്മറായ കുതിര. എന്നാൽ അറബികൾ കുതിരയെ പ്രത്യേകമായ ഒരു സ്ഥലത്ത് വളർത്തും, എന്നിട്ട് അതിന് കുറെ ഭക്ഷണം കൊടുക്കും, പിന്നെ കൊടുക്കാതിരിക്കും. അങ്ങനെ ഒരു പ്രത്യേക രൂപത്തിൽ അതിനെ, നമ്മൾ ഡയറ്റൊക്കെ ചെയ്യുന്നത് പോലെ, ഒരു പ്രത്യേക രൂപത്തിൽ അതിനെ കഠിനമായി ഭക്ഷണം കൊടുത്തും കൊടുക്കാതെയും പരിശീലിപ്പിച്ചു. അതിന് പ്രത്യേക രൂപമുണ്ട്, അത് കൃത്യമായി എനിക്ക് ഓർമ്മയില്ല. അതുകൊണ്ടാണ് ആദ്യം അതിന് നല്ല തടി ഉണ്ടാക്കി, പിന്നെ പറ്റെ മെലിയിപ്പിച്ച് ഇങ്ങനെയൊക്കെ ചെയ്ത് പരിശീലിപ്പിക്കുന്ന, ശാരീരിക പ്രത്യേക പരിശീലനം നൽകുന്ന കുതിരയാണ് മുദമ്മറായ കുതിര. മത്സര ഓട്ടത്തിനൊക്കെ ഉപയോഗിക്കാതാണ്, മുതമ്മർ അല്ലാത്ത കുതിരയേക്കാൾ നന്നായി ഇത് ഓടും, നന്നായി ഇത് ഓടും. അങ്ങനെയുള്ള മുതമ്മറായ കുതിര ശരിയ വേഗത്തിലോടുന്ന, അതിന്റെ പുറത്ത് നൂറ് വർഷം ഒരാൾ സഞ്ചരിച്ചാൽ ഇതിന്റെ തണൽ മുറിച്ചു കടക്കാൻ സാധിക്കില്ല. സുബ്ഹാനല്ലാഹ്, എന്തൊരു മരമായിരിക്കും അത്! അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു കണ്ണും കാണാത്തത്, ഒരു കാതും കേൾക്കാത്തത്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും സങ്കല്പിക്കാൻ സാധിക്കാത്തത്. ഇമാം ഇബ്നു കസീർ ഈ ഹദീസിനെ കുറിച്ച് പറയുന്നു, ഫഹാദ ഹദീസുൻ സാബിതുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന ഒരു ഹദീസാണ്. നമ്മൾ പറഞ്ഞു മുത്തഫഖുൻ അലൈഹി, മാത്രമല്ല ബൽ മുതവാതിറുൻ മഖ്തൂഉൻ ബിസിഹത്തിഹി ഇൻദ അലഇമ്മത്തിൽ ഹദീസിൻ നുഖാദ് ലിതഅദ്ദുദി തുറുഖിഹി വഖുവതി അസാനിദിഹി വതിഖതി റിജാലിഹി. ഇബ്നു കസീർ എല്ലാ ഹദീസിനെ ഇങ്ങനെ പുകഴ്ത്തി പറയുകയില്ല, ഇത്രയും പരമ്പരകളിലൂടെ സഹീഹായ നിലക്ക് വിശ്വസ്തരായ ആളുകൾ വഴി കൈമാറി വന്ന പ്രസിദ്ധമായ ഹദീസാണിത്. ഈ സ്വർഗത്തിലെ മരത്തെ കുറിച്ച് പറയുന്ന ഹദീസ്, ഇതിന്റെ ചില റിവായത്തുകളിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് അവസാനം പറഞ്ഞു, ഇഖ്റഉ ഇൻ ശിഇതും, വേണമെങ്കിൽ നിങ്ങൾ ഓതിക്കോളൂ, വദില്ലിം മംദൂദ് എന്ന് അല്ലാഹു പറഞ്ഞ ആയത്ത്. ഇത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഹദീസുകളുടെ ശൈലിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനം പറയും, ഇഖ്റഉ ഇൻ ശിഇതും, നിങ്ങൾ ഓതിക്കോളൂ ഈ ആയത്ത്. പരിശുദ്ധ ഖുർആനിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യത്തിനുള്ള ഷാഹിദായ സാക്ഷിയായ ആയത്ത് ഓതുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശൈലിയാണ്. എന്നാൽ സഹോദരങ്ങളെ, ഈ സ്വർഗീയ മരങ്ങളുടെ മറ്റൊരു പ്രത്യേകത ഇതാ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇമാം തിർമിദി ഉദ്ധരിച്ച ഹദീസാണ്, അൻ അബി ഹുറൈറത ഖാല ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഫിൽ ജന്നതി ശജറത്തുൻ ഇല്ലാ സാഖുഹാ മിൻ ദഹബിൻ, സ്വർഗത്തിൽ ഒരു മരവുമില്ല അതിന്റെ വേര് സ്വർണം കൊണ്ടായിട്ടല്ല, സ്വർഗത്തിലെ മരങ്ങളുടെ വേര് സ്വർണം കൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്, അവിടുത്തെ മരങ്ങളുടെ പ്രത്യേകതയാണ് എന്ന് പറഞ്ഞാൽ, സ്വർഗം കൊണ്ട് സ്വർണം കൊണ്ട് ഒരു ഒരു ആർട്ടിഫിഷ്യലായ ഒരു ഒരു മരമുണ്ടാക്കി വെച്ചാൽ അതുപോലെ അരോചകമാണോ? സ്വർഗത്തിലെ മരങ്ങൾ ഒരിക്കലുമല്ല, മനുഷ്യർ ഉണ്ടാക്കി വെച്ച മരം അല്ലേ അത്? അള്ളാഹു പടച്ച മരത്തിന്റെ ഏഴലത്ത് വരുമോ? ഒരിക്കലുമില്ല, അത് ഒരിക്കലും അതുപോലെ ആവുകയില്ല, എവിടെ എത്തുകയില്ല. മനുഷ്യന്മാരുണ്ടാക്കി വെച്ച മരങ്ങൾ എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് കൊണ്ടും മറ്റുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുണ്ടാക്കി വെക്കുന്ന മരങ്ങൾ അതുപോലെയാണോ? ഒരിക്കലും അല്ല. ഇത് അല്ലാഹു സുബ്ഹാനഹു തആല അതിന്റെ അടിവേര് സ്വർണം കൊണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ ആ മുകളിലുള്ള മരത്തിന്റെ അതേപോലെയാണ് അടിവേരെങ്കിൽ അങ്ങനെ ആക്കിയ റബ്ബ് സുബ്ഹാനഹു തആല സ്വർഗത്തിലെ മരങ്ങളാക്കിയിട്ടുള്ളത് അതിന്റെ വേര് സ്വർഗം കൊണ്ടാണ്. വദില്ലിം മംദൂദ്, സലഫുകൾ സ്വർഗത്തെ കുറിച്ച് പറയുകയുണ്ടായി, അൽജന്നത്തു സജ് സജുൻ, അൽജന്നത്തു സജ് സജുൻ അറബിയിലെ ഒരു വാക്കാണ് സജ് സജ് എന്ന് പറഞ്ഞാൽ അവിടെ ചൂടില്ല എന്നാൽ തണുപ്പുമില്ല, കൊടും തണുപ്പുമില്ല, മറിച്ച് വളരെ നല്ല ഏറ്റവും നല്ല കാലാവസ്ഥയാണ് അവിടെ ഉള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത് നരകത്തിന് രണ്ട് നഫസുണ്ട് എന്നാണ്, നിശ്വാസമുണ്ട്, രണ്ട് തവണ അതിന്റെ ശ്വാസം പുറത്തേക്ക് വിടും. ഒന്ന് അതിന്റെ കൊടും തണുപ്പാണ്, നരകത്തിലെ മറ്റൊരു ശിക്ഷയാണ് കൊടും തണുപ്പ്. ഗസ്സാഖ് എന്ന് പറയുന്ന നരകത്തിലെ പാനീയം അത് കൊടും തണുപ്പാണ്, എന്നാൽ നാറുന്ന കൊടും തണുപ്പുള്ള അങ്ങേയറ്റം ഒരാൾക്ക് ശിക്ഷയായി തീരുന്ന പാനീയമാണത്. ഹമീമാകട്ടെ ചുട്ടുപൊള്ളുന്നത്, ഒരാളുടെ മുഖം അതിനടുത്തേക്ക് കൊണ്ടുപോയാൽ അവന്റെ മുഖത്തെ തൊലി അതിനടുത്തേക്ക് കൊണ്ടുപോയാൽ തന്നെ പറിഞ്ഞ് താഴേക്ക് വീഴുമെന്ന് തഫ്സീറുകളിൽ നമുക്ക് കാണാം. നസറുല്ലാഹുൽ ആഫിയ. ഈ ചൂട്, ദുനിയാവിൽ നമ്മൾ അനുഭവിക്കുന്ന ചൂട് സഹോദരങ്ങളെ നമുക്ക് ആശ്വാസമായി തീരും. നരകത്തെ കുറിച്ച് നമ്മൾ ആലോചിച്ചാൽ അല്ല, ദുനിയാവിൽ ഏത് പ്രയാസവും അങ്ങനെ, ദുനിയാവിൽ ഏതേത് പ്രയാസമുണ്ടോ നരകത്തെ കുറിച്ച് ചിന്തിക്കുക. കാരണം ഈ പ്രയാസത്തിന്റെ അങ്ങേ അച്ചമാണ് നരകത്തിലുള്ളത്. ദുനിയാവിൽ ഏതേത് പ്രയാസമുണ്ടോ, ദുനിയാവിൽ ഒരാൾക്കൊരു വിഷമം തോന്നി, എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാലുള്ള ഒരു വിഷമം, അയാൾ മനസ്സിലാക്കുക ഇതിന്റെ അങ്ങേ അച്ചമാണ് നരകത്തിൽ ഉണ്ടാവുക. കാരണം എന്താ, സ്വർഗം നഷ്ടപ്പെട്ടു പോയാലുള്ള ഖേദം അതിനേക്കാൾ വലിയ ഖേദമൊന്നുമില്ല. ഒരാൾ അയാളുടെ വീട്ടിലോ അയാളുടെ വാഹനത്തിലോ എവിടെയെങ്കിലും അയാൾക്കൊരു ദുർഗന്ധം അനുഭവപ്പെടുന്നു. അല്ല, ചിലപ്പോ നമ്മൾ ട്രെയിനിലോ അതുപോലുള്ള പൊതുവാഹനങ്ങളിലോ സഞ്ചരിക്കേണ്ടെന്നാൽ ആകെ തിരക്കായി ടോയ്ലറ്റിനടുത്ത് കുടുങ്ങി എന്ന് ചിന്തിച്ചു നോക്കി. ആളുകൾ വൃത്തിയാക്കാത്ത ഒരു ടോയ്ലറ്റിന്റെ അടുത്ത് നമ്മൾ കുടുങ്ങിപ്പോയി എന്ന് ആലോചിച്ച് നോക്കി. എത്ര ദുരിതപൂർണമായിരിക്കും ആ യാത്ര. കുറച്ചു നേരം, ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇറങ്ങിയിട്ട് സലാമത്താകാം. പക്ഷേ എന്തായിരിക്കും സഹോദരങ്ങളെ, ആളുകളുടെ, ഈ നരകവാസികളുടെ, അവരുടെ വിസർജ്യവും അവരുടെ ദേഹം കത്തിയൊലിച്ച ചലവും എല്ലാം ഒഴുകുന്ന അങ്ങേയറ്റത്തെ ദുർഗന്ധം നിറഞ്ഞ നരകമെന്തായിരിക്കും? ഇങ്ങനെ ദുനിയാവിൽ ഏതേത് പ്രയാസങ്ങളുണ്ടോ നമുക്ക് ആശ്വസിക്കാൻ, അതുപോലെ അള്ളാഹുവിനോട് നരകത്തിൽ നിന്ന് രക്ഷ തേടാൻ അതൊക്കെ നമ്മളെ പ്രേരിപ്പിക്കണം. നമ്മൾ ദുനിയാവിന്റെ ആളുകൾ പോലെ ആവരുത്. എന്തൊരു ചൂട്, എന്തൊരു ചൂടാ, ചൂട് സഹിക്കാൻ പറ്റുന്നില്ല, ഇത് മാത്രമേ ആളുകൾക്ക് പറയാനുള്ളൂ. അള്ളാഹുവിനെ പറ്റി ആരും പറയുന്നില്ല. അള്ളാഹുവിനോട് നരകത്തിൽ നിന്ന് രക്ഷ തേടുന്ന ഒരു വാക്ക്, പരസ്പരം നരകത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വാക്ക്, അതല്ലേ മുസ്ലിം പറയേണ്ടത്? എന്തൊരു ചൂടാണ് നരകത്തിലെ ചൂട്, എന്തൊരു ചൂടായിരിക്കും ദുനിയാവിലെ ചൂട്. ഇങ്ങനെയാണെങ്കിൽ നരകത്തിന്റെ ചൂട് എങ്ങനെയായിരിക്കും, അവിടുത്തെ തീ എങ്ങനെയായിരിക്കും? അള്ളാഹു നമ്മളെ കാക്കട്ടെ. എന്നുപോലെയുള്ള നല്ല വാക്കുകൾ നമ്മുടെ കുട്ടികളുടെയും അതുപോലെ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെയും നമ്മുടെ സുഹൃത്തുക്കളുടെ ഒക്കെ മുന്നിൽ അവരെ ഇത് ഓർമ്മപ്പെടുത്താൻ, നമുക്കും ആശ്വാസമാകാൻ പറയുക എന്നത് എത്ര നല്ലതാണ്. അതില്ലാതെ വെറും ദുനിയാവിന്റെ ആഖിറത്തിൽ വിശ്വാസമില്ലാത്ത ആളുകളെ പോലെ കാലാവസ്ഥയെ നോക്കി കാണുക എന്നത് എത്ര മോശമാണ്. എന്തൊരു മഴ, മഴ വന്ന് അങ്ങനെ പറയും, ചൂടായ പറയും, എന്തൊരു ചൂടാണ്, എല്ലാത്തിനും ശപിച്ചു പറയും. ഇവനോട് ചോദിച്ചിട്ട് അള്ളാഹു ഇതൊക്കെ തീരുമാനിക്കണം എന്നതുപോലെ ഇവനാകട്ടെ ദുനൂപുകളൊന്നും തെറ്റുകളൊന്നും ഒഴിവാക്കാൻ ഒട്ടും തയ്യാറുമല്ല. നമ്മുടെ നമ്മിൽ പലരുടെയും അവസ്ഥ ഇതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവനനുസരിച്ച് ജീവിക്കാൻ, പാപങ്ങൾ വെടിഞ്ഞ് ജീവിക്കാൻ നമുക്ക് മരണം വരെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ. വദില്ലി മംദൂദ്, അവിടെയുള്ള തണൽ എന്നാൽ ആ സ്വർഗവാസികൾ, അസ്ഹാബുൽ യമീൻ. നോക്കണം, ഇത് ആരെ കുറിച്ചാ പറയുന്നത്? സ്വർഗത്തിലെ മുന്തിയ സ്ഥാനം കിട്ടിയവരെ കുറിച്ചല്ല, അവരുടെ താഴെ സ്ഥാനമുള്ളവരെ കുറിച്ചാണ്, മുകളിലുള്ളവരെ കുറിച്ച്. പിന്നെ സഹോദര എന്താണ് വിചാരിച്ചിരിക്കുന്നത്? അസ്ഹാബുൽ യമീൻ, ഇമാ അസ്ഹാബുൽ യമീൻ ഫി സിദ്രിൻ മഹ്ദൂദ് വതൽഹിൻ മംദൂദ് വദില്ലിൻ മംദൂദ് വമാഇൻ മസ്കൂബ് വമാഇൻ മസ്കൂബ്. അവിടെയുള്ള, അവിടെ അതാ ഒമാഇൻ, അവർ കഴിയുന്നത് മാ, അവർ കഴിയുന്നത് ഈ വെള്ളത്തിന്റെ അടുത്താണ്, സ്വർഗീയ നദികളുടെ ചാരത്താണ്. മസ്കൂബ്, മസ്കൂബ് എന്നാൽ ഒഴുക്കിവിട്ടത് എന്നാണ് അതിന്റെ അർത്ഥം. അഥവാ സ്വർഗത്തിലെ നദികളുടെ പ്രത്യേകതയാണ്. മുൻഗാമികൾ, സലഫുകൾ പറയുകയുണ്ടായി, യജിരി ഫി ഗൈരി ഉഖ്ദൂദിൻ, യജിരി ഫി ഗൈരി ഉഖ്ദൂദിൻ. സ്വർഗം ത്തിലെ നദികൾ ഒഴുകാൻ എങ്ങനെയാണ്? അതൊഴുകുക നമ്മൾ പറഞ്ഞു കുഴികളിലൂടെയല്ല, ആഴത്തിലല്ല, മുകളിലൂടെയാണ് ഒഴുകുക. ദുനിയാവിലെ നദികളുടെ പ്രത്യേകത എന്താണ്? ദുനിയാവിലെ നദികൾ ആഴങ്ങളിലാണ് ഒഴുകുക, ഉഖ്ദൂദിനാണ്, വലിയ കിടങ്ങുകളിലാണ്, അഥവാ വലിയ താഴ്ചയിലാണ് അത് ഒഴുകുക. മുകളിലൂടെ ഇങ്ങനെ ഒഴുകുകയല്ലോ. എന്നാൽ സ്വർഗീയ നദികളുടെ പ്രത്യേകതയാണ് അത് മുകളിലൂടെയാണ് ഒഴുകുക. അള്ളാഹു അല കുല്ലി ശൈഇൻ ഖദീർ. ഇങ്ങനെ ഉഖ്ദൂദിലൂടെ നദി ഒഴുക്കിയ റബ്ബ് മുകളിലൂടെ യാതൊരു പ്രയാസവുമില്ലാതെ ഏറ്റവും ഭംഗിയുള്ള രൂപത്തിൽ ഒഴുക്കാൻ കഴിവുള്ളവൻ തന്നെയാണ്. അള്ളാഹു പറഞ്ഞില്ലേ അവിടുത്തെ നദികളെക്കുറിച്ച്? അവിടെ ഒരു കലർപ്പുമില്ലാത്ത ഏറ്റവും നല്ല ജലത്തിൻ്റെ നദികളുണ്ട്. ഒരാളും അവിടെ ദാഹിക്കുകയില്ല. അവിടെ ആരെങ്കിലും ദാഹിക്കുമോ? ഇല്ല. ആതശം, ദാഹം, തൊണ്ട വരളുന്ന സ്ഥിതി, ദുഃഖ സഹോദരങ്ങളെ, നരകവും സ്വർഗവും നമുക്ക് അതിൻ്റെ ഓർമ്മ നമുക്ക് തരണം. നബിയുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞ മുന്തിയ ഉദാഹരണത്തിലുള്ളതുപോലെ നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ. അള്ളാഹു സുബ്ഹാനഹു വതആല രണ്ട് ദാറുകൾ പടച്ചു, സ്വർഗവും നരകവും. എല്ലാ അസുഖങ്ങളും സന്തോഷവും എല്ലാ ആഹ്ലാദവും അവൻ സ്വർഗത്തിൽ വെച്ചു. നരകം അള്ളാഹു പടച്ചു, എല്ലാ ദുരിതവും സങ്കടവും പ്രയാസവും വേദനയും അവിടെ നിറച്ചു. എന്നിട്ട് മൂന്നാമതൊരു ദാർ അള്ളാഹു പടച്ചു. ഈ രണ്ട് ദാറുകളിലേക്കും പോകുന്ന ഒരു തുറമുഖം പോലെയാണ്, ഈ രണ്ട് ദാറിലേക്കുമുള്ള കപ്പലുകൾ പോകുന്ന തുറമുഖം പോലെയാണ്, അതാണ് ഈ ദുനിയാവ്. എന്നിട്ട് ഈ രണ്ട് ദാറുകളിൽ നിന്നും, സ്വർഗത്തിൽ നിന്നും നരകത്തിൽ നിന്നുമുള്ള ചില നഫാത്ത് എന്ന് പറഞ്ഞാൽ അതിൽ നിന്നുള്ള വളരെ ചെറിയ ചില അംശങ്ങൾ അള്ളാഹു ഈ തുറമുഖ ലോകത്ത് വെച്ചു. ഇവിടെ നമ്മൾ കാണുന്ന ഏറ്റവും മുന്തിയ സുഖം അത് സ്വർഗത്തിലെ ഏറ്റവും നിസാരമായ അവസ്ഥയിൽ മാത്രമാണ്. ഇതിന്റെ ഏറ്റവും മുന്തിയത് സ്വർഗത്തിലാണുള്ളത്. അതുകൊണ്ട് മുഅ്മിൻ ദുനിയാവിൽ അവനെ മോഹിപ്പിക്കുന്ന ഏത് കാര്യമുണ്ടോ അവൻ മനസ്സിൽ പറയും മൗഇദുനൽ ജന്ന, നമുക്ക് സ്വർഗത്തിൽ കാണാം അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ. ഏത് പ്രയാസം ദുനിയാവിലുണ്ടോ അവൻ നരകത്തെ കുറിച്ച് ആലോചിക്കും, അതിൽ നിന്ന് രക്ഷ തേടും. ഇതാണ് സഹോദരങ്ങളെ ഹഖീഖത്ത്, ഇതാണ് ഈ ദുനിയാവിന്റെ യാഥാർത്ഥ്യം. ഇതാണ് അത് നമുക്ക് മനസ്സിലാകണോ? ഒന്നും വേണ്ട, നമ്മൾ മുൻ തലമുറകളിലേക്ക് നോക്ക്, എവിടെ പോയവർ? നമ്മളെ കൂടെ ഇന്നലെ ജീവിച്ചിരുന്നവർ എവിടെ പോയി? മരിച്ചുപോയി. നമ്മളും ഇതാ മരണത്തിലേക്ക് ഓരോ നിമിഷവും നീങ്ങിക്കൊണ്ടിരിക്കുന്നു. എവിടെയാണ് നമുക്ക് പോകാനുള്ളത് ഇതിനു ശേഷം? ഇതിനു ശേഷം വെറും മണ്ണായി വെറും നുരുമ്പിപ്പോയി നമ്മളങ്ങനെ തീരുമോ? ഇല്ല, അള്ളാഹു രണ്ടാമത് ജീവിപ്പിക്കും. അള്ളാഹു മലിക്കുൽ ഹഖ്, മലിക്കുൽ ഹഖായ അള്ളാഹുവിന് ഒരിക്കലും യോജിക്കുകയില്ല നമ്മളെ വെറുതെ ഇങ്ങനെ പടച്ച് വെറുതെ ഇവിടെ ജീവിച്ചു മരിക്കുക എന്നുള്ളത് അള്ളാഹുവിന് യോജിച്ചതല്ല. അവൻ അവന്റെ ഏറ്റവും സിദ്ഖായ കലാമിലൂടെ നമ്മളെ പഠിപ്പിച്ചു പരലോകമുണ്ട്. അവന്റെ റസൂലുകൾ സലവാത്തുല്ലാഹി വസലാമുഹു അലൈഹിം, ആ നബിമാരെല്ലാം ജനങ്ങളോട് ഇത് പറഞ്ഞു. അവരൊക്കെ കളവ് പറഞ്ഞെന്നോ? എന്താണ് നിഷേധികൾ പറയുന്നത്? ഏറ്റവും സത്യസന്ധരായ, ഏറ്റവും ബുദ്ധി ഉണ്ടായിരുന്ന, ഏറ്റവും നല്ല ആളുകൾ അവർ കളവ് പറഞ്ഞെന്നോ? ഇല്ല. അതാണ് പരലോകത്ത് വെച്ച് ആളുകൾ പറയുക, സ്വർഗവാസികൾ പറയുക, അള്ളാഹുവിന്റെ ദൂതന്മാർ ഞങ്ങളോട് സത്യമാണ് പറഞ്ഞത്, അവർ പറഞ്ഞത് സത്യമായിരുന്നു എന്ന് സ്വർഗവാസികൾ സന്തോഷത്തോടെ പറയുമെന്നാണ്. അപ്പൊ ഇതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, സ്വർഗീയ നദികൾ അത് ഇങ്ങനെയാണ്, മാഇ മസ്കൂബ്, ഒഴുകുന്ന സുന്ദരമായ നദികൾ മുകളിലൂടെയാണത് ഒഴുകുക. വഫാകിഹത്തിൻ കസീറ, അവർ കഴിയുന്നത് ഒരുപാട് ധാരാളക്കണക്കിന് പഴങ്ങളുടെ ഫലവർഗങ്ങളുടെ നടുവിലാണ്. അത് തടസ്സപ്പെടുകയില്ല, മുറിഞ്ഞു പോവുകയില്ല. വല മംനൂ, തടസ്സപ്പെടുകയുമില്ല. അപ്പൊ നോക്ക്, ഒരു മനുഷ്യന് ഏറ്റവും ആഹ്ലാദകരമായ കാര്യങ്ങൾ എന്താണ്? ദുനിയാവിൽ അവൻ ആകപ്പാടെ ആഗ്രഹിക്കുന്നത് എന്തൊക്കെയാണ്? അതിലെല്ലാം ഏറ്റവും നല്ല രൂപത്തിൽ അള്ളാഹു സ്വർഗത്തിൽ വെച്ചിരിക്കുന്നു. മനുഷ്യന്മാരെന്തിനാണ് ഇവിടെ കഷ്ടപ്പെടുന്നത് അല്ലെ? പണ്ടൊരു കുട്ടിയോട് മോനെ എന്തിനാണ് പഠിക്കുന്നത് എന്ന് ചോദിച്ചൊരു കഥ പറയാറുണ്ടല്ലോ. എന്നതുപോലെ മനുഷ്യൻ ആകെ ജീവിക്കുന്നത് അവന് ആഹ്ലാദത്തോടെ ഇവിടെ ഒന്ന് കഴിഞ്ഞു പോകണം, സമാധാനത്തോടെ ജീവിക്കണം, നല്ലത് തിന്ന്, നല്ലത് ഉടുത്ത്, നല്ലത് കുടിച്ച്, നല്ല ഭവനങ്ങളിൽ താമസിക്കണം, നല്ല വാഹനത്തിലേറി സഞ്ചരിക്കണം, നല്ല ഇണകൾ അവന്റെ കൂടെ ഉണ്ടാകണം. ഇതാണ് മനുഷ്യൻ ആഗ്രഹിക്കണം. ഇതിന്റെ എല്ലാം അങ്ങേയറ്റം, കാരണം ഇത് മനുഷ്യന്റെ ശുദ്ധ പ്രകൃതിയിലുള്ളതാണ്. അതുകൊണ്ടാണ് ഇത് നിഷേധിക്കുന്ന ഒരു ബുദ്ധിയില്ലാത്തവനാണ് നസ്രാനികൾ. വഫാകിഹത്തിൻ കസീറ, ധാരാളക്കണക്കിന് പഴങ്ങളിൽ അതിനരികിലാണ് അവർ കഴിയുന്നത്, അവർക്കത് ഉണ്ടായിരിക്കും. ലാ മഖ്തൂഅത്തിൻ, അത് മുറിഞ്ഞു പോകുന്നവയല്ല. വല മംനൂഅ, തടസ്സപ്പെടുന്നതുമല്ല. അഥവാ അവർക്ക് ധാരാളക്കണക്കിന് നിറങ്ങളിൽ വ്യത്യാസമുള്ള, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരാളുടെ ഹൃദയത്തിലും സങ്കല്പിക്കാൻ സാധിക്കാത്ത പഴങ്ങൾ നൽകപ്പെടും. ഏതുപോലെ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറഞ്ഞതുപോലെ, കുല്ലമാ റുസിഖൂ മിൻഹാ മിൻ തമറത്തി റിസ്ഖൻ ഖാലു ഹാദല്ലദീ റുസിഖ്നാ മിൻ ഖബൽ വഉതു ബി മുതശാബിഹ, അവർക്ക് ഓരോ പഴവർഗ്ഗങ്ങളിൽ നിന്ന് റിസ്ഖായി നൽകപ്പെടുമ്പോൾ അവർ പറയും, ഇത് നമുക്ക് നേരത്തെ കിട്ടിയതല്ലേ. അവരോട് പറയും, എന്നാൽ അവർക്ക് അത് ഒരുപോലെ സമാനമായത് കിട്ടിയതാണ്. അഥവാ യുഷ്ബിഹു ശക്ലു ശക്ല വലാകിന്ന ത്താമ ഗൈറു ത്താമ. ഇബ്നു കസീർ പറയുന്നു, രൂപത്തിലാണ് ഒരുപോലെ, രുചിയിൽ വ്യത്യാസമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അള്ളാഹു മുകളിലേക്ക് പോയപ്പോൾ ഏഴാമത്തെ ആകാശത്തിൽ ഒരു മരം കാണുകയുണ്ടായി. സിദറത്തുൽ മുന്തഹ എന്നാണ് അതിന്റെ പേര്. ചില റിവായത്തുകളിൽ ആറാമത്തെ ആകാശത്തിലൊന്നും കാണാം. പണ്ഡിതന്മാർ പറയും, വല്ലാഹു അലം, ചിലപ്പോൾ അതിന്റെ താഴ്ഭാഗം ആറാമത്തെ ആകാശത്തിലും മുകൾ ഭാഗം ഏഴാമത്തേതിലുമായിരിക്കാം. സൂറത്തു അന്നജ്മിൽ അതിനെ കുറിച്ച് അല്ലാഹു പറയുന്നുണ്ട്. സ്വർഗത്തിനരികിനാണ് സിദറത്തുൽ മുന്തഹ എന്ന മരമുള്ളത്. അതിന് എന്നിട്ട് അതിനെ ചിലത് മൂടും, പിന്നീട് അതിന്റെ വർണ്ണം, അതിന്റെ ഭംഗിയെക്കുറിച്ച് ഒരാൾക്കും വർണ്ണിക്കാൻ പോലും സാധിക്കുകയില്ല. ഹദീസുകളിൽ കാണാം സ്വർണത്തിന്റെ ഫറാഷ്, സ്വർണത്തിന്റെ പൂമ്പാറ്റകൾ ആണ് ആ മരത്തെ മൂടുക. അത് മൂടിക്കഴിഞ്ഞാൽ അതിന്റെ ഭംഗി ഒരാൾക്കും വർണ്ണിക്കാൻ സാധിക്കാത്ത അത്രയും ഭംഗിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഇലകളെ കുറിച്ച് പറഞ്ഞു, ഫൈദ വറഖുഹാ കഅദാനിൽ ഫീല, അതിന്റെ ഇലകൾ ആനയുടെ ചെവികൾ പോലെ ഉണ്ട്. വനബിഖുഹാ മിസ്ലു ഖിലാലി ഹജർ, അതിലെ പഴങ്ങൾ ഹജറിലെ ഖിലാൽ പോലെ ഉണ്ട്. ഹജർ എന്നാൽ മദീനക്കടുത്തുള്ള ഒരു സ്ഥലമാണ്, അവിടെയാണ് വലിയ പാത്രങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമായിരുന്നു. കുല്ലത്ത് എന്ന് പറയും, അതിൽ നിന്നാണ് ഈ രണ്ട് കുല്ലത്ത് എന്ന് പറയുമല്ലോ, ആ അളവ് ആ പാത്രത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത്. വലിയ പാത്രമാണത് കുല്ല. ആ പാത്രങ്ങൾ ഹജറിൽ വെച്ചുണ്ടാക്കുന്ന ആ പാത്രങ്ങൾ പോലെയുണ്ട് അതിലെ പഴങ്ങൾ, അത്രയും വലുതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതുപോലെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, മുത്തഫഖുൻ അലൈഹി ഹദീസാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗ്രഹണ നിസ്കാരം നിസ്കരിക്കുമ്പോൾ അവിടുന്ന് നിസ്കാരത്തിനിടയിൽ മുന്നോട്ട് നീങ്ങുകയും പിന്നോട്ട് വരികയും ചെയ്തു. ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിന്നോട്ട് വന്നത് നരകം എനിക്ക് മുന്നിൽ പ്രദർശിപ്പിക്കപ്പെട്ടു, അതുകൊണ്ടാണ്. മുന്നിലേക്ക് ഞാൻ ചെന്നത് സ്വർഗം എനിക്ക് കാണിക്കപ്പെട്ടു. ഇന്നി റായിതുൽ ജന്നത ഫതനാവൽതു മിൻഹാ ഉംഖൂദ, അതിൽ നിന്നുള്ള ഒരു പഴക്കുല പറിച്ചെടുക്കാനാണ് ഞാൻ മുന്നോട്ട് ചെന്നത്. വലൗ അഖദ്തുഹു, ഞാനെങ്ങാനും അതെടുത്തിരുന്നുവെങ്കിൽ, എന്റെ കയ്യിൽ അത് കിട്ടിയിരുന്നുവെങ്കിൽ, ലഅക്കൽതു മിൻഹു മാ ബഖിയത്തു ദുനിയാ, ദുനിയാവിന്റെ അവസാനം വരെ നിങ്ങൾക്ക് അതിൽ നിന്ന് തിന്നാമായിരുന്നു. ദുനിയാവ് തീരുന്നതുവരെ, ലോകാവസാനം വരെ ആളുകൾക്ക് അതിൽ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മുത്തഫഖുൻ അലൈഹി ആയ ഹദീസാണിത്. ലാ മഖ്തുഅതി വല മംനുഅ, ഇത് അവിടുത്തെ പഴങ്ങളുടെ കാര്യമാണെങ്കിൽ ഇത് സമൃദ്ധമായി കിട്ടുന്ന ആളുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പോ എന്നാൽ ഇതൊന്നും മടുക്കുകയില്ല, മടുക്കാതെ സുഖങ്ങൾ വർദ്ധിച്ചു വർദ്ധിച്ചു വരും. ഒരു മടുപ്പും അതാണല്ലോ, സൂറത്തു അൽ കഹ്ഫിന്റെ അവസാന ഭാഗത്ത് അള്ളാഹു പറഞ്ഞില്ല അവിടുന്ന് ഒരു ഹൈവൽ അവർ ആഗ്രഹിക്കുകയില്ല. എന്താണ് ഹൈവൽ? ഒന്ന് അവിടുന്ന് മാറിപ്പോവുക. ഒരാൾ ഏറ്റവും മുന്തിയ സ്ഥലത്ത് ഏറ്റവും നല്ല വീട്ടിൽ താമസിക്കുന്നു, എല്ലാ സൗകര്യങ്ങളുണ്ട്, എന്നാലും അയാൾക്ക് എന്തോ ഒന്ന് ഇടയ്ക്ക് ഇന്നിടുന്ന് പോകണം, ഒന്ന് എവിടേക്കെങ്കിലും പോയി ഒന്ന് കറങ്ങി വരണം, വേറെ എവിടേക്കെങ്കിലും ഇതിനേക്കാളും നല്ല ഭംഗിയുള്ള സ്ഥലത്ത് പോയി തിരിച്ചു വരണം എന്ന് മനുഷ്യൻ ആഗ്രഹിക്കും. എന്നാൽ സ്വർഗത്തിന്റെ പ്രത്യേകതയാണ് അവിടുന്ന് ഒരു മാറ്റം ആഗ്രഹിക്കുകയല്ല, കാരണം മടുപ്പ് തോന്നിയല്ല അത് ആഗ്രഹിക്കുകയുള്ളൂ. സുഖത്തിന് വല്ല തടസ്സവും ഉണ്ടായാൽ അല്ലേ അങ്ങനെ ആഗ്രഹിക്കുള്ളൂ? അല്ല, ഇവിടെ സുഖങ്ങളും ആഹ്ലാദവും സന്തോഷവും നാൾക്ക് നാൾ നേരത്തിനു നേരം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുക, കുറയുകയില്ല, പ്രയാസം ഉണ്ടാവുകയില്ല. ലമഖ്തുഅതി വല മംനുഅ, മുറിഞ്ഞു പോവുകയില്ല, തടസ്സപ്പെടുകയില്ല. ആയി ഇബ്നു കസീർ പറയുന്നു, ലാ തൻഖതുഉ ശിതാഅൻ വല സൈഫ, ഉഷ്ണകാലത്തോ ശൈത്യകാലത്തോ മുടങ്ങി പോവുകയില്ല. എത്ര പൈസ കൊടുത്താലും ചിലപ്പോൾ നമുക്ക് ചില സീസണിൽ കിട്ടൂലല്ലോ, കിട്ടുമോ? ഇല്ല. വലിയ മുതലെടുത്ത് വാങ്ങിയാലും ചിലപ്പോൾ രുചി ഉണ്ടാവില്ല, കാരണം അതിന്റെ സീസൺ ആയിട്ടില്ല. ആ സമയത്ത് വാങ്ങിയാൽ അതിന് രുചി ഉണ്ടാവുള്ളൂ, ചില സമയത്തെ ചിലത് കിട്ടുകയുള്ളൂ. അവിടെ അങ്ങനെയില്ല, ശിത എന്നോ സൈഫ് എന്നോ വ്യത്യാസമില്ല. മറിച്ച് അവിടുത്തെ പഴങ്ങൾ അത് ശാശ്വതമാണ്, മുറിയാത്തതാണ്, മുസ്തമിറുൻ അബദൻ, എന്നെന്നും നിലനിൽക്കുന്നതാണ്. എപ്പോൾ അവർക്ക് അത് വേണമെന്ന് തോന്നിയോ അവർക്കത് കിട്ടും. അള്ളാഹുവിന്റെ കുദറത്ത് കൊണ്ട് അവർക്കത് ഒരു സമയത്തും മുടങ്ങിപ്പോവുകയില്ല, തടസ്സപ്പെടുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ജന്നത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. അല്ലാഹു തആല ആലം. വസല്ലല്ലാഹു വസല്ലം അലാ നബീനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക.